ഗോഡ്സ് ആർ ചോസൺ ബൈ ഗോഡ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ജനമായതുകൊണ്ട് ദൈവീക കോപത്തിൽ നിന്ന് അവർ കൊഴിഞ്ഞു പോകുവാൻ യാതൊരു വിധമാകുന്ന മാനദണ്ഡവും ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ആർഗ്യുമെൻസാണ് അപ്പോസ്തലനായ പൗലോസ്. ഇനിയും നമ്മൾ മനസ്സിലാക്കണം, മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ ആദ്യമായിട്ട് പൗലോസ് തന്നെ ഈ യഹൂദന്മാരുടെ മനസ്സ് വായിച്ചിട്ട് അവരുടെ ഉള്ളിൽ തോന്നുന്നതായ ഒരു ചോദ്യം, ഓക്കെ, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പ് അല്ലെന്ന്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെങ്കിൽ യഹൂദന് എന്ത് വിശേഷത? അപ്പം നോക്കണം, പൗലോസ് നീ പറയുകയാണ് ദൈവം ജാതിയനെ ന്യായം വിധിക്കുന്നത് പോലെ യഹൂദനെയും ന്യായം വിധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധമാകുന്ന പരിഗണനയും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ യഹൂദനായതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, പരിച്ഛേദന കൊണ്ടെന്ത് പ്രയോജനം? അപ്പോൾ പൗലോസ് തന്നെ പറയുന്നു, സകലവിധത്തിലും വളരെയുണ്ട്. അപ്പോൾ പ്രയോജനമില്ല എന്നുള്ളതല്ല ഇവിടുത്തെ അർത്ഥം. നിങ്ങൾ യഹൂദനായതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ പീപ്പിൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ന്യായപ്രമാണം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടോ നിങ്ങൾ സർക്കംസൈസ്ഡ് പീപ്പിൾ ഗ്രൂപ്പ് ആയതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്ക് യാതൊരു വിധമാകുന്ന പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്നാമത് പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. അപ്പോൾ ഏറ്റവും പ്രധാനമായി പൗലോസ് പറയുന്നൊരു കാര്യം, the first and the foremost advantage that you have that God has given his Torah in your hand. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വേറെ ആർക്കും ദൈവം കൊടുത്തില്ല, ആർക്കാണ് കിട്ടിയത്? യഹൂദന് കിട്ടി. അപ്പം അവർ വിചാരിച്ചു, ബിക്കോസ് ദേ ഹാവ് ദ ടോറ ദേ ആർ എ സ്പെഷ്യൽ പീപ്പിൾ. യെസ്, ഡെഫിനറ്റ്ലി ദേ ആർ എ സ്പെഷ്യൽ പീപ്പിൾ, ബട്ട് ദൈവവചനം മനസ്സിലാക്കേണ്ടതായ രീതിയിൽ ആരും മനസ്സിലാക്കിയില്ല, യഹൂദൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, ഈ ന്യായപ്രമാണം ഇവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത് പഠിക്കേണ്ടതായ രീതിയിൽ പഠിക്കാമായിരുന്നു, സത്യത്തിൻ്റെ വഴി അറിയേണ്ടതായ രീതിയിൽ അവർക്ക് അറിയുവാൻ ഫസ്റ്റ് പ്രിവിലേജസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചു, മേ ബി ഹാവിങ് ദ തോറ ഓ മേ ബി യു നോ ഗോയിങ് ത്രൂ ദ തോറ റീഡിങ് ദ തോറ വുഡ് ഹെൽപ്പ് ദം ടു എസ്കേപ്പ് ഫ്രം ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോറ നിങ്ങളുടെ കയ്യിൽ ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല, അതിൽ എഴുതിയിരിക്കുന്നതായ സത്യങ്ങൾ നിങ്ങൾ യഥാർത്ഥ രക്ഷയിലേക്ക് എന്ത് ചെയ്യണം, വഴി നടത്തപ്പെടണം. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും പല വേദഭാഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ഓരോ സമയവും ആര് തപ്പി നടക്കുകയായിരുന്നു? ഈ പരീശന്മാരും സദൂക്യരും ശാസ്ത്രിമാരും. അപ്പം സത്യം അതിൻ്റെ അകത്ത് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ സത്യം മനസ്സിലാക്കേണ്ടതായ രീതിയിൽ ആര് മനസ്സിലാക്കുന്നില്ല? യഹൂദൻ മനസ്സിലാക്കുന്നില്ല. ഇനിയും രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം, സർക്കംസിഷൻ. സോ ദേ തോട്ട് ആക്ച്വലി ദാറ്റ് ഇസ് ദ മാർക്ക് ഓഫ് ബീയിങ് എ ഗോഡ്സ് പീപ്പിൾ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ മാർക്ക് ഓഫ് ബീയിങ് ചോസൺ ബൈ ഗോഡ്. യെസ്, ആ മാർക്കുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന് സ്പെഷ്യൽ പ്രിവിലേജസ് നിങ്ങൾക്ക് തന്നെങ്കിൽ പോലും ആ മാർക്ക് കൊണ്ട് യാതൊരു പ്രയോജനവും വരുന്നില്ലെങ്കിൽ, ദൈവം നൽകിയ അരുളപ്പാട് കൊണ്ട് യാതൊരു പ്രയോജനവും വരുന്നില്ലെങ്കിൽ, പ്ലീസ് ഡോണ്ട് തിങ്ക് ദറ്റ് യു വിൽ ബി ഈസിലി എസ്കേപ്ഡ് ഫ്രം ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ്. ഇന്ന് നമ്മൾ വളരെ ആധികാരികമായി വളരെ ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. ഈ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം, ഇത് വായിച്ചു കേൾപ്പിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ, കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇതെല്ലാം ശരിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം, നടക്കണം. നമ്മൾ രണ്ടാം അധ്യായത്തിൽ കണ്ടായിരുന്നു ഒത്തിരി ഫോൾസ് സെക്യൂരിറ്റിയുമായി ജീവിതം മുൻപോട്ട് പോയ ഒരു കൂട്ടരായിരുന്നു യഹൂദന്മാർ. അപ്പോൾ പൗലോസ് തന്നെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ഇങ്ങനെയുള്ളതാകുന്ന പ്രിവിലേജസ് ഉണ്ടായതുകൊണ്ട് കർത്താവിൻ്റെ സ്പെഷ്യൽ പീപ്പിളായിരിക്കും നിങ്ങൾ. പക്ഷേ ഇഫ് യു ഡോണ്ട് ലിവ് അക്കോർഡിംഗ് ടു വാട്ട് ടോറ സേയ്സ്, അല്ലെങ്കിൽ ആ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ളതായ ഒരു മനസ്സ് നിങ്ങൾ കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ തോറ ലഭിച്ചവരാണ്, ഞങ്ങൾ സർക്കംസൈസ്ഡ് പീപ്പിൾ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സ്പെഷ്യൽ പ്ലേസ്, ഞങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും നടന്നില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതായ ഒരു ചിന്താഗതി ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇനിയും അപ്പോൾ യഹൂദന്മാർ ആക്ച്വലി പിന്നെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പോൾ ഈസ് ആക്ച്വലി റീഡിങ് ദ മൈൻഡ് ഓഫ് ജ്യൂസ്. അപ്പോൾ പൗലോസ് നീ പറയുന്ന കാര്യമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസ് ഈസ് റോങ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക ഗ്രൂപ്പാണെന്ന് പറയുന്നതിൽ റോങ്, അവർ ദൈവത്തിൻ്റെതാകുന്ന ഫെയ്ത്ത്ഫുൾനെസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായ രീതിയിലുള്ളതായ ചിന്താഗതിയുമായിട്ടാണ് ആരിരിക്കുന്നത്,
യഹൂദന്മാർ ഇരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അഞ്ചാം വാക്യത്തിലൂടെ നമുക്കൊന്ന് വരാം. നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളും അല്ല.
അപ്പോൾ ശിക്ഷ നടത്തുന്ന ദൈവം, ഇപ്പം ഈ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവീയ ശിക്ഷ അല്ലെങ്കിൽ ക്രോധം അവരുടെ മേൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ജസ്റ്റ് കെൻ നോട്ട് അക്സെപ്റ്റ് ദാറ്റ്. അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ളതായ ആ ഒരു അതങ്ങോട്ട് പറ്റത്തില്ല അവർക്ക്. കാരണം ദേ ആർ വെരി യു നോ സ്റ്റോഞ്ച്, ദേ ആർ വെരി സ്ട്രോങ് തിങ്കിങ് ദാറ്റ് യെസ് പോൾ, നോ മാറ വാട്ട് എവർ യു സേ ദിസ് ഈസ് ട്രൂ. അത് അതിൻ്റെ നാലാം വാക്യത്തിൽ ഇപ്രകാരം, മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ടോറയ്ക്കനുസരിച്ച് നടന്നില്ലെങ്കിൽ പോലും കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്യുമായിരിക്കും. പക്ഷെ പൗലോസ് പറയുകയാണ്, ഒരു നാളും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന് ഒരിക്കലും മാറ്റം വരത്തില്ല. മനുഷ്യൻ ചിലപ്പോൾ ജഡ്ജ് ചെയ്യുമ്പോൾ, യെസ്, ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച ബൈബിൾ സ്റ്റഡി ചെയ്തപ്പോൾ മനുഷ്യൻ ചിലപ്പോൾ ഫേവറിറ്റിസം കാണിക്കുമായിരിക്കും, നമുക്ക് ചില വ്യക്തികളോട് സിമ്പതി തോന്നിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഗോഡ്, അവൻ അകവും പുറവും ശരിക്കും നോക്കി ന്യായം വിധിക്കുന്നൊരു ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങൾ അൺഫെയ്ത്ത്ഫുള്ളായി എന്ന് വിചാരിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റം വരത്തില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കരുത് അതുകൊണ്ട് നിങ്ങൾ, യു ഗൈസ് വിൽ ബി ഫ്രീ ഫ്രം ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്, നോ നോ നോ, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇനി അഞ്ചാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നെങ്കിൽ എന്ത് പറയും. അപ്പം ഞാനത് വേറൊരു ഭാഷയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ പാപം ദൈവത്തിൻ്റെ ഗ്രേസിനെ പ്രസിദ്ധമാക്കുന്നെങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ? അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാപം നമ്മുടെ ജീവിതത്തിൽ പേറുമ്പോൾ, ഈ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മുടെ പി സി എബ്രഹാം പാസ്റ്റർ പറഞ്ഞതുപോലെ, ദർ ഇസ് എ ഫാക്ട് ഓഫ് മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഗ്രേസ്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ പാപത്തിൽ ജീവിക്കണമെന്ന്. പക്ഷേ ചില വ്യക്തി ജീവിതങ്ങളുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചുദ്ബോധിപ്പിച്ചിട്ടും മാനസാന്തരപ്പെടേണ്ടതായ രീതിയിൽ മാനസാന്തരപ്പെടാതെ പിന്നെയും എന്തു ചെയ്യും, ഈ പാപത്തിൽ തന്നെ അങ്ങ് ജീവിക്കും. ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞതാ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ അടി അപ്പോൾ അപ്പോൾ എന്തു ചെയ്യുന്നതിനെ കിട്ടിയനെ. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, നമ്മൾ പലതും പുറത്ത് പറയത്തില്ല, കാര്യം ആൾക്കാരറിഞ്ഞാൽ എന്തു വിചാരിക്കും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇതൊരു കൃപായുഗമാണ്, ഒരു ഗ്രേസ് പീരീഡാണ്. ഞാൻ വിശ്വസിക്കുന്നു, വി ഷുഡ് ബി സോ മച്ച് താങ്ക്ഫുൾ ടു ദ ലോർഡ് ദാറ്റ് വി ആർ ലിവിങ് ഇൻ ദിസ് ടൈം. കാരണം കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമയിൽ കൂടി പറയുന്നത് പോലെ, ചിലപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കർത്താവിൻ്റെ സാന്നിധ്യം വരുക, കർത്താവ് വരുക, ഫലമുണ്ടോ നോക്കാൻ വേണ്ടി. പക്ഷേ ഫലം കാണുന്നില്ലെങ്കിൽ തോട്ടക്കാരനോട് എന്താ പറയുന്നേ? സ്പെഷ്യലി വെൻ യു സ്റ്റഡി റോമൻസ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വി ആർ ആക്ച്വലി ജസ്റ്റിഫൈഡ് ഇൻ ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ദൈവം നമ്മളെ നോക്കുന്ന ആരിൽ കൂടിയാണ്? യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമ്മളെ നോക്കുന്നത്. അപ്പോൾ ഫലം നോക്കുവാൻ വരുമ്പോൾ ഫലം കാണുന്നില്ലെങ്കിൽ, ഇപ്പം തോട്ടക്കാരനോട് അങ്ങ് പറയുക, എന്ത് ചെയ്തേക്ക്? പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, ആ ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ് കൊണ്ടാണ്, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. സോ ദാറ്റ് ആക്ച്വലി ഡിക്ലെയേഴ്സ് ഗ്ലോറി ടു ഗോഡ്. നീ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ് നമ്മളല്ല, അതിൻ്റെ ഗ്ലോറി പോണത് ആർക്കാ? ദൈവത്തിൻ്റെ നീതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതാച്ചാൽ ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരീശന്മാരെ, സോറി, യഹൂദരെ സംബന്ധിച്ചിടത്തോളം, ഫോർ ദം ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പാർട്ട്. ഹൗ ഡസ് ദാറ്റ് പോസിബിൾ? നമ്മൾ മാനുഷികമായി ചിന്തിക്കും, ഓക്കെ, ഞാൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അരി ഇനി പറ്റണ്ട്, എനിക്ക് അരി എങ്ങനെ പറ്റാതിരിക്കാൻ പറ്റും? അപ്പം ദൈവം നമുക്ക് ഇച്ചിരി സമയം നീട്ടി തരുന്നുണ്ടെങ്കിൽ, ഗ്രേസ് പീരീഡ് ദൈവം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആഗ്രഹം നീ നശിച്ചു പോകണമെന്നല്ല, നീ മടങ്ങി വരേണ്ടതായ രീതിയിൽ എന്തു ചെയ്യണം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. അറ്റ് ദ സെയിം ടൈം ഈ ടൈം എന്ന് പറയുന്നതാ ഏറ്റവും വലിയൊരു ഫാക്ടുണ്ട്. നമുക്ക് ആക്ച്വലി അറിയത്തില്ല ഈ സമയത്തിൻ്റെ പ്രാധാന്യത, ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കത്തില്ല. ബട്ട് ഐ തിങ്ക് ഇഫ് യു ട്രൂലി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മോർ ദാൻ എനിത്തിങ് ദാറ്റ് വി ഗീവ് താങ്ക്സ് ടു ഗോഡ് ഫോർ എനിത്തിങ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള എന്തിനേക്കാളും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ കർത്താവിന് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്, സമയം. സമയം ഒന്ന് ചിന്തിച്ച് നോക്കി. ഇന്ന് ആത്മാവ് നമ്മളോട് സംസാരിച്ചു, പക്ഷെ നമ്മൾ മടങ്ങി വരേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മടങ്ങി വരുന്നില്ല. പിറ്റേ ദിവസവും നമ്മൾ വചനം വായിക്കുന്നു, കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ജീവിക്കുന്നില്ല. നമുക്ക് അടി പറ്റുന്നില്ല, ബട്ട് വി ബിലീവ് മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഗ്രേസ്. ഇന്നലെ ബെവനങ്ങൾ പറഞ്ഞതായ ഒരു വാക്യം, ആ ഗ്രേസ് പ്രൊട്ടക്ഷൻ, ആ ഗ്രേസ് പ്രൊട്ടക്ഷൻ നമ്മുടെ ചുറ്റിൽ എന്ത് ചെയ്യുക, നിൽക്കുക. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മീൻ, അപ്പോസ്തലനായ പൗലോസ് ഇത് ഇച്ചിരി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം യഹൂദന്മാരുടെ ചിന്തയായി ഇത് താഴോട്ട് വരുമ്പോൾ, ഓക്കെ, ഗ്രേസ് പിന്നെ ഈ പെരുകുന്നത് കൊണ്ട് നിങ്ങൾ പാപം പിന്നെ എന്ത് ചെയ്യുക, നോ നോ നോ, ആ ഒരു ചിന്തയിലല്ല ഇത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, വെൻ ഗോഡ് ഗിവ്സ് യു ടൈം ടു റിപ്പൻറ്റ്, വി ഷുഡ് നോ ഗോഡ് ഈസ് ഗെറ്റിംഗ് ദ ഗ്ലോറി. നമ്മൾ ജീവിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ്, ബിക്കോസ് ഓഫ് ഗോഡ്. സോ ആ ഒരു ഫാക്റ്റ് ഉള്ളിടത്തോളം കാലം ദ ഗ്ലോറി ഈസ് ഗോയിങ് ടു ഹോം. പക്ഷേ ഇത് നമ്മളായി മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, ആ ഓക്കെ, കുഴപ്പമില്ല, കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങ് ജീവിച്ച് പോന്നു. അപ്പോൾ ഈ അഞ്ചാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ, So what matters actually, the moment you realize God gives you time, please come back to God. Please come back to God. ദൈവത്തിൻ്റെ നീതിയാണ് നമ്മൾ ജീവനോട് നിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ നീതിയാണ്. There is nothing else. There is nothing else. നമുക്കൊന്നും പറയാനില്ല. ഗ്ലോറി ഇന്ന് നമ്മൾ ഈ ചെയറിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദ ഗ്ലോറി ഷുഡ് ഗോ ടു ഗോഡ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാ നന്മകളും ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓക്കെ ഐ ഹാഡ് സ്ട്രെങ്ത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നോടൊന്ന് പറഞ്ഞു, എത്ര കഷ്ടപ്പെട്ട ഭാഷ ഞങ്ങളിതെല്ലാം ഉണ്ടാക്കി, എത്ര കഷ്ടപ്പെട്ട ഞാൻ അപ്പം അപ്പം ആരാ സഭയെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആരാധനയാണെന്നറിയോ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കർത്താവ് ഇപ്പോൾ ഇറങ്ങി വരും, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ദ മൊമെൻ്റ് ഹി സ്റ്റാർട്ട് സ്പീക്കിംഗ്, ഇത്രയും ഇത്രയും ആരോഗ്യം, ഇനോ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി, ഇനോ ഇനിയും നമുക്ക് കൂടുതലും പറ്റുമോ? ഇവിടുത്തെ അമേരിക്കയുടെ സിസ്റ്റം അനുസരിച്ച് 65 കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ. സോ ആസ് മച്ച് ആസ് വി ക്യാൻ ഗെറ്റ് ഇറ്റ്. അപ്പം ഞാനിങ്ങനെ എന്തിക്കുക, ദൈവമേ ഒരു സുപ്രഭാതത്തിൽ എണ്ണിക്കാൻ വയ്യാതായ എന്തു ചെയ്യും? ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നോ മാറ്റർ വാട്ട് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, എ ഗുഡ് കാർ, എ ഗുഡ് ജോബ്, നമ്മൾ ഓൾ ദ മോർ വി ഷുഡ് ഗിവ് താങ്ക്സ് ടു ഗോഡ്. കർത്താവേ, ദൈവത്തിൻ്റെ നീതി, മാറ്റമില്ലാത്ത വിശ്വസ്തത, മാറ്റമില്ലാത്ത സ്നേഹം, ഇതൊരൊറ്റ കാരണം കൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും, പാപം ചെയ്തിട്ടും അതിനനുസരിച്ച് ശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ ഐ ബിലീവ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്, ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. എത്ര പ്രാവശ്യം ആക്ച്വലി ഇനോ ഈ നട്ടവം ചിലപ്പോൾ തോട്ടക്കാരനോട് പറഞ്ഞു കാണും അങ്ങ് തട്ടിയേക്ക്, ഈ ഇതിനെ നിർത്തിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സോ നമ്മൾ ബാക്കി എന്തിനേക്കാളും നന്ദി പറയുന്നതിന് നമ്മൾ സമയത്തിന് നന്ദി പറയണം. കർത്താവ് ഒരു ദിവസം നൽകിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് കം ബാക്ക് ടു ഗോഡ്. ഇന്ന് നിൻ്റെ ജീവിതം നിൽക്കുന്നത്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം നിൽക്കുന്നത്, ഇന്ന് നമ്മൾ ഈ രാജ്യത്ത് നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ യഹൂദന്മാരെ, നിങ്ങൾ ചിന്തിക്കും ദൈവം നീതിയില്ലാത്തവനെന്ന്. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ മാനുഷിക രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു നാളും അല്ല. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരിത് മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ദാറ്റ് ദേ വെയർ ഹാൻഡഡ് ഡൗൺ ദ തോറ. നോക്കണം, അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാവരും ധ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഈ ധ്യാനിക്കുന്നതിനനുസരിച്ചുള്ളതായ ലൈഫ് മാനിഫെസ്റ്റേഷൻ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. അപ്പോൾ പൗലോസ് വിചാരിച്ചു, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വൈ ഡോണ്ട് യു റിയലി അണ്ടർസ്റ്റാൻഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ ആ സമയത്ത് ഒരു വാക്യം, ഒരു കാര്യം ഇപ്രകാരം അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായിക കൊണ്ട്, അതാ വിഷയം, തിരുവെഴുത്തുകളെ അറിയായിക കൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് പറയുകയാണ്, ഈ ന്യായപ്രമാണം നിങ്ങൾക്കുണ്ടായിട്ട് ഇത് അറിയേണ്ടതായ രീതിയിൽ അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റി പോകുന്നു. ഇനിയും നമുക്കതിൻ്റെ 7 വാക്യം ഒന്ന് വായിക്കാം. ആ അപ്പം ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് 7 പറയുന്നത്. ഒന്നുകൂടി നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ. നോക്കണം, ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം എത്രയോ കള്ളം പറയുന്നവരാണ്. അപ്പം നമ്മൾ പറയുന്ന കള്ളത്തിനനുസരിച്ച് ദൈവിക ശിക്ഷാവധി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അതിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ നീതിയുള്ള കരം ജീവിക്കുന്നത് കൊണ്ടാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് ഞാൻ 3 മുമ്പേ, ദിസ് പാസേജ് ഈസ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ റീഡ് ത്രൂ ആസ് ടിൽ യു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ പറയുന്നു ഏഴാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ. അപ്പോൾ ദ മൊമെൻ്റ് യു സ്പീക്ക് എ ലൈ, നമ്മളെന്തുവാ പ്രതീക്ഷിക്കുന്നത്? എന്തുവാ പ്രതീക്ഷിക്കുന്നത്? കള്ളം പറഞ്ഞു. അപ്പം കള്ളം പറയുക എന്ന് പറഞ്ഞാൽ എന്താ? ശോ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, പാപം അല്ലേ? നമ്മളൊക്കെ എന്ത് പച്ചയൊക്കെയാ കള്ളം പറയുന്നത്, ഒരു മടിയില്ല ഇതിനൊക്കെ. അപ്പം അപ്പം നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യുക, പാപം ചെയ്താൽ എന്താ സംഭവിക്കണ്ടേ? ശിക്ഷ സംഭവിക്കണം. പക്ഷേ ശിക്ഷ സംഭവിക്കുന്നില്ലെങ്കിൽ അതിൽ കൂടി എന്തോ മനസ്സിലാക്കുന്നേ, വി ഹാവ് ദ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഗ്രേസ്, ദ ഗ്ലോറി ഈസ് ഗോയിങ്. പക്ഷെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോകരുത്. അവസാനം പറയുന്ന ഒരു കാര്യം, ഈ ശിക്ഷാവധി എന്ന് പറഞ്ഞാൽ നീതിയുള്ള ഒരു ശിക്ഷാവധിയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം രക്ഷപ്പെടുമായിരിക്കും, രണ്ട് ദിവസം നമ്മൾ രക്ഷപ്പെടുമായിരിക്കും, മൂന്ന് ദിവസം നമ്മൾ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ നമ്മൾ ആരും മറക്കരുത്, ഇവിടെ നിന്ന് നമ്മളെ പിടിക്കുന്നൊരു ദിവസമുണ്ട്. ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കർത്താവ് നമുക്കെല്ലാവർക്കും ഒരു വള്ളി ഇട്ടേക്കും, എന്നിട്ടങ്ങ് പോട്ടെ പോട്ടെ. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പറഞ്ഞ എന്നെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വള്ളി, അപ്പം വള്ളി ആരെങ്കിലും ഉണ്ട്, കർത്താവിൻ്റെ കാര്യം ഉണ്ട്, പക്ഷെ നമ്മളങ്ങ് പോവുക, ദൈവം അങ്ങ് വിട്ടു. ഓക്കെ, എത്രത്തോളം നമ്മുടെ നാട്ടിൽ പറയല്ലോ, ഇല്ലേ, ഓൻ തോടി എത്ര വരെ പോകും നമുക്കൊന്ന് നോക്കാം. പക്ഷെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വിചാരിച്ച ഒരു 150 miles, ഒരു 250 miles നമ്മളങ്ങ് പോയി. പോയതിന് ശേഷം ദ മൊമെൻ്റ് യു റിയലൈസ്, ഓ മൈ ഗുഡ്നസ്, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊക്കെ ചില മാനസാന്തരം ഉണ്ടാവത്തില്ലയോ, അയ്യോ ഇങ്ങനെ പറ്റത്തില്ല, ഇനി പെട്ടെന്ന് എന്ത് ചെയ്യണം, കർത്താവിന് വേണ്ടി തിരിച്ചു കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യം തന്നെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം വായിച്ചു, ഒരു സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില അനുഭവങ്ങൾ, ഇനോ ദൈവത്തെ അറിഞ്ഞിട്ട് തിരികെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടി കർത്താവിൽ നിന്ന് ലഭിക്കുന്നതാണ്. കാര്യം അങ്ങനെയുള്ള ഒത്തിരിയും ചരിത്രം ഇന്നലെ തന്നെ ആക്ച്വലി വിവരങ്ങളിലൂടെ കയറി വരുന്നതോട് ചില ഉദാഹരണങ്ങൾ വിവരങ്ങൾ തന്നെ പറയുകയായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്രയോ അനുഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം, ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ജീവിക്കാതെ മനഃപൂർവ്വം പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധി വിട്ടോടിയതിന് ശേഷം പിന്നെ അതിൻ്റെ അവസാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വേഴ്സർ ദാൻ ദ ബിഗിനിങ്. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് ബി സോ മച്ച് താങ്ക്ഫുൾ. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഈ സഭയിൽ ആ കർത്താവ് ഞാൻ ഞായറാഴ്ച 9:30 വരത്തില്ല, 9:30 to 10 ഞാൻ ഈ ചർച്ചിൽ വരും, 12:30 to 1 ഞാൻ വിശ്വാസികളുമായി സംസാരിക്കും, ലെറ്റ്സ് സേ 5 hours. അടുത്ത 80 years ജീവിച്ചിട്ട് 5 hours ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുക, ഞായറാഴ്ച മാത്രമാണ് ഈ പറയുന്നത്, പിന്നെ ബുധനാഴ്ചയുണ്ട്, ബൈബിൾ സ്റ്റഡിയുണ്ട്, ശനിയാഴ്ച പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി അങ്ങ് ചെയ്യുക. ഈ ഒരു സ്പെഷ്യാലിറ്റിയും കൊണ്ട് നമ്മൾ രക്ഷപ്പെടാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ സംഗതി അതിനനുസരിച്ച് ജീവിക്കണം. ഈ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ഈ ദൈവവചനത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്, ന്യായം വിധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം, ഇതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. സോ മോർ ദാൻ എനിത്തിങ് ദറ്റ് വി ഗീവ് താങ്ക്സ് ടു ഗോഡ് ദിസ് മോർണിംഗ്, ഐ വോണ്ട് ഓൾ ഓഫ് അസ് ടു അണ്ടർസ്റ്റാൻഡ്, ഗീവ് താങ്ക്സ് ടു ഗോഡ് ഫോർ ദ ടൈം ദറ്റ് ഹി ഹാസ് ഗിവൺ. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ കർത്താവേ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കർത്താവ് എനിക്ക് ഒരു നിമിഷം കൂടി എൻ്റെ ജീവിതത്തിൽ നൽകിയത് ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് ഈ സമയം നൽകിയിരിക്കുന്നത്. 7th verse ഒന്നുകൂടി വായിക്കുന്നു, ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ
എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുത്. ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവധി നീതി ഉള്ളത് തന്നെ. അപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റുമായിട്ട് നമ്മൾ കളിക്കാൻ പോകരുത്. നോ പാർഷ്യാലിറ്റി. വെൻ ഇറ്റ് കംസ് ടു ഗോഡ് ഹീ ഹാസ് നോ ഫേവറിറ്റിസം. വിശദമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്ക് ഞങ്ങൾ ഈ ഫേവറിറ്റിസത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഫേവറിറ്റിസത്തിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിസീവ് ഫേസ്. ടു റിസീവ് ഫേസ് എന്ന് വെച്ചാൽ ദൈവം ന്യായം വിധിക്കാൻ വരുമ്പോൾ ജാക്കിനെ നോക്കട്ടാ, ശരി ജാക്കി ലിച്ചി കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്. രാജ്യം നോക്കുമ്പോൾ ആ വലിയ കുഴപ്പമില്ല, പാസ്റ്ററുടെ ഭാര്യയില്ലായിരുന്നു, ആ വലിയ കുഴപ്പമില്ല. വെൻ ഇറ്റ് കംസ് ബിഫോർ ഗോഡ്, പാസ്റ്ററുടെ ഭാര്യ ആയാലും പാസ്റ്റർ ആയാലും വിശ്വാസി ആയാലും ഗോഡ് ഹാസ് നോ എക്സെപ്ഷൻസ്. ദൈവം ന്യായം വിധിക്കുന്നത് നീതിയോടുകൂടിയുള്ളതായ ന്യായവിധിയാണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബീങ് എ ജ്യൂ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മൾ ഒമ്പതാം അധ്യായമൊക്കെ വരുമ്പോൾ ഐ ബിലീവ് ആക്ച്വലി ഗോഡ് ഈസ് ഗോയിങ് ടു ഗീവ് ദം എ സെക്കൻഡ് ചാൻസ്. വളരെ വിശദമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. കാര്യം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ പറയുന്നതെല്ലാം ഉൾട്ടയായി മാറും, ശരിയായിട്ട് മാറും. ഈ യഹൂദന്മാർ പറയുന്നതും പൗലോസ് പറയുന്നത് മുഴുവൻ എന്തായിട്ട് മാറും? തെറ്റായിട്ട് മാറും. അതുകൊണ്ട് ഒമ്പതാം അധ്യായം താഴോട്ട് വരുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ വിശദമായി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി എത്രയോ ലോകരാജ്യങ്ങൾ, എത്രയോ രാജ്യങ്ങളാണ് ഒന്നിച്ച് നിൽക്കുന്നത്. എങ്ങനെങ്കിലും ഇവരെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല. ഗോഡ് വിൽ ഗീവ് ദം എ സെക്കൻഡ് ചാൻസ്. അത് സത്യമാണ്. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മീൻ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന് എന്ത് ചെയ്യുക, മാറ്റം വരുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നീ യഹൂദനാണെങ്കിലും നീ ജാതീയനാണെങ്കിലും നീ പണക്കാരനാണെന്ന് പറഞ്ഞാലും പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ എന്തില്ല? ഒരു ഫേവറിറ്റിസമില്ല. എൻ്റെ മനസ്സിൽ ആക്ച്വലി ഈ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ഇനോ യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിച്ച് അല്ല 8 വരെ ഒന്ന് വായിച്ചു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം ഒന്ന് നിർത്തിയേ, ഈ സിനാരിയോയിൽ എത്ര കൂട്ടത്തെ നമ്മൾ കാണുന്നത്? ഈ സിനാരിയിൽ എത്ര, ഇപ്പം നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗം ഈ സിനാരിയിൽ എത്ര കൂട്ടത്തെ കാണുന്നു? മെയിനായിട്ട് പറയുന്നേ ടു ആരൊക്കെയാ? റിച്ച് ആൻഡ്. അപ്പം ഇവരെവിടാ കടന്നു വരുന്നത്? അസംബ്ലി, അത് സിനഗോഗ്. കോണ്ടെക്സ്റ്റിൽ ആക്ച്വലി സിനഗോഗിലാണ് അവർ. അപ്പോൾ ഒരു പബ്ലിക് സിനഗോഗിലാണ്. അപ്പം രണ്ട് കൂട്ടരുമുണ്ട്, യഹൂദന്മാരുമുണ്ട് ജാതികളുമുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. പക്ഷെ ഇവരുടെ ഇവരാരെ ആരാധിക്കുന്നേ? അത് നല്ലത്. 1-ാം അധ്യായം ശരിക്കും വായ, 1-ാം വാക്യം നോക്കണം. യാക്കോബ് പറയുകയാണ്, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അപ്പം ഈ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അസംബ്ലിയാണ്, സിനഗോഗാണ്, ഈ രണ്ട് കൂട്ടരും ആരെല്ലാം വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ചുമ്മാ ഒരു യേശു തേജസ്സുള്ളവനായ ഒരു യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നത് എന്തുവാ? ഫേവറിറ്റിസം. അപ്പം ഇത് ചിന്തിക്കണം, ദൈവത്തിന് മുഖവശമില്ല. അങ്ങനെ പിന്നെ നമുക്കെവിടാ മുഖവശം? ദൈവത്തിന് മുഖവശമില്ല, പക്ഷെ നമുക്കെവിടാ അപ്പം മുഖവശം? ഇത് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നോ ഈസി വേയ്സ്. പാവപ്പെട്ടവനും ആരാധിക്കുന്ന സഭ,
പണക്കാരനും ആരാധിക്കുന്ന സഭ രണ്ടു പേരുടെയും ഇതെങ്ങോട്ടാണ് പോകുന്നത്? പോകുന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ രണ്ടുപേരും ആര് എങ്ങോട്ടാ ഈ സ്തോത്രങ്ങൾ അങ്ങോട്ട് വിടുന്നേ? തേജസ്സുള്ളവനായ യേശുക്രിസ്തുവിനെ നോക്കിയ ആരാധിക്കുന്നത്. കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അസംബ്ലി, വിച്ച് മീൻസ് ആക്ച്വലി സിനഗോ, പബ്ലിക് വർഷിപ്പ് നടക്കുവാൻ വേണ്ടി അന്നത്തെ സമയത്ത്. അത് എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പം ഇന്ന് നമുക്ക് ഈ അഷേഴ്സ് ഉണ്ടല്ലോ, അഷേഴ്സ്, ഇപ്പം വലിയ ചർച്ച, നമുക്കിവിടെ ഇപ്പോൾ അഷേഴ്സ് ഒന്നുമില്ല, വലിയ ചർച്ചകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അഷേഴ്സ് ഉണ്ട്. ഒരാൾ കയറി വരുമ്പോൾ അവരെ ഗൈഡ് ചെയ്യുവാൻ വേണ്ടി, അല്ലേ, ഗൈഡ് ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ അന്നത്തെ സമയത്ത് സിനഗോഗിലാണെങ്കിൽ ഈ അഷേഴ്സായി നിന്നവർ മെയിൻ പൊസിഷൻസ് എടുത്തിരുന്നത് അച്ചിലി യഹൂദന്മാരാണ്. അപ്പോൾ ഇവർക്കറിയാം, ഒരു റിച്ച് കൺവേർട്ടഡായി വന്നു കഴിഞ്ഞാൽ ആ ഇവൻ എന്നെ പോലുള്ളവനാണ്. ഈ പുള്ളിക്കാരൻ എങ്ങോട്ടാണ് നയിക്കുന്നത്? നല്ല മുഖ്യാസ്ഥാനങ്ങളിലൂടെ എന്ത് ചെയ്യും? അങ്ങ് ഗൈഡ് ചെയ്യും. എന്നാലൊരു ജാതിയൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പറയും, നിനക്ക് സീറ്റൊന്നുമില്ല, നീ വേണമെങ്കിൽ എന്ത് ചെയ്തണോ? ഇതാ സിറ്റുവേഷൻ. അപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ആരാധിക്കുന്ന തേജസ്സുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ, നിങ്ങൾ വിശ്വസിക്കുന്നത് തേജസ്സുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല, പിന്നെ നിങ്ങൾക്ക് മുഖപക്ഷം എവിടെ നിന്ന് വരുന്നു? ഇനി വായിച്ചേ, ആൻറ്റി, അഞ്ചു മുതൽ താഴോട്ട് വായിച്ചേ. ആ ആ വളരെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളതായ ഒരു സംഗതിയാണ്. കർത്താവായ യേശു ക്രിസ്തു പോലും അങ്ങനെ പറയുന്നില്ല, പക്ഷേ യാക്കോവ് പറയുകയാണ്, രാജകീയ ന്യായ പ്രമാണം എന്താ? കൂട്ടുകാരെ, യാക്കോവ് ഈ ലേഖനം എഴുതുമ്പോഴും പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനങ്ങൾ എഴുതുമ്പോഴും ഇതെല്ലാം ഇരിക്കുന്ന ഒരു സഭയല്ല, ഒരു ചർച്ചിലായിരിക്കുന്നത്. യഹൂദനുമുണ്ട്, ജാതീയനുമുണ്ട്. യാക്കോബ് എഴുതുമ്പോൾ യഹൂദനുമുണ്ട്, ജാതീയനുമുണ്ട്. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും തമ്മിൽ എന്ത് ചെയ്തില്ല, ചേർന്ന് പോകാൻ ഭയങ്കര. അപ്പോൾ പൗലോസ് ഈ ആർഗ്യുമെൻറ്റ്സ് മുഴുവനും, ഫ്ലോ ഓഫ് തോട്ട്സ്, ആർഗ്യുമെൻറ്റ്സ് മുഴുവനും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിൻ്റെതാകുന്ന ന്യായപ്രമാണം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട്, നിങ്ങൾക്ക് സർക്കംസൈസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സ്പെഷ്യൽ പീപ്പിൾ ആയിരിക്കാം. പക്ഷേ അത് കാരണം നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, അതെല്ലാം തന്നത്, you know, God was expecting that would lead you into the right salvation, but that did not happen. പക്ഷെ ഇത് അനുസരിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ പായിച്ചതായ രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ ചെയ്യണം, ഫുൾഫിൽ ചെയ്ത. യഹൂദൻ ജാതിയനെ സ്നേഹിച്ചായിരുന്നെങ്കിൽ ഇതിന് ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ, എൻ്റെ ഒരു ചിന്തയാണേ, ഞാനപ്പോ ഇങ്ങനെ ബൈബിൾ സ്റ്റഡി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെ സംഭവിച്ചില്ല പിന്നെ പൗലോസിന് പിന്നെ എന്ത്, പൗലോസിന് എന്തിനാ ലേഖനം എഴുതുന്നത്? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇറ്റ് ഈസ് വെരി ഹാർഡാ ഫേവറിറ്റിസം, പാർഷ്യാലിറ്റി. ആ പാർഷ്യാലിറ്റി ന്യൂ ടെസ്റ്റമെൻറ്റ് വരുമ്പോൾ ഫേവറിറ്റിസം, അത് പാർഷ്യാലിറ്റി എന്നുള്ളതായ ഹീബ്രു വാക്കിൻ്റെ റൈറ്റ് മീനിങ് ആണ്. ഗ്രീക്കിൽ വരുമ്പോൾ ഫേവറിറ്റിസമായിട്ട് മാറുന്നു. വളരെ ശക്തമായി, വളരെ ശക്തമായി പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ലൈഫിൽ പോലും എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ഞാൻ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്ക് ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ഒരു കഴുത തലതിരിഞ്ഞ് കിടക്കുക. അപ്പൊ ഇവരോട് പറയാം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോയി എന്ത് ചെയ്യണം, ആ മീൻസ് നിങ്ങൾ സഹായിക്കണം ആ വ്യക്തിയെ. ഇന്ന് നമ്മൾ നമ്മൾ ചെയ്യുമോ? നമുക്ക് ടൈം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം പോലും നമുക്ക് ചെയ്യാൻ ടൈമില്ല. നമ്മൾ അപ്പുറത്തുള്ളവര് ഓട്ടെ, ഇവിടെ എല്ലാവർക്കും പട്ടിയും പൂച്ചയൊക്കെ ഇഷ്ടമുള്ളവരാണ്. ഒരു പട്ടി വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും പട്ടി, നമ്മൾ എന്തിനാ അതിൻ്റെ പുറകെ? ഇന്നത്തെ കോണ്ടക്സ് ഞാൻ അങ്ങ് പറഞ്ഞതാ, നാളെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കഴിയും, ഒരു വയസ്സിയായ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ കടന്നു വന്നു എന്തെങ്കിലും, അവരാകെ ബുദ്ധിമുട്ടുവോ, നമ്മൾ ആ സ്ത്രീയെ സഹായിക്കുവോ? ബിയാറ്റിറ്റ്യൂഡ്സ്. ഭർത്താവിൻ്റെ പഠിപ്പിക്കൽ എന്തു പറഞ്ഞു, നമ്മൾ എത്ര മൈലൂടെ എക്സ്ട്രാ പോകണം, എത്ര മൈലൂടെ എക്സ്ട്രാ പോകണം.
നിങ്ങളാരും വായിച്ചിട്ട് ഈ ബൈബിൾ വായിക്കുന്നവരല്ലയോ എന്നാ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മലവെള്ളയിൽ എൻ്റെ ഞങ്ങളുടെ ഫാദർ ശുശ്രൂഷിക്കുന്ന സമയം. അപ്പം ഇഞ്ചവള ജംഗ്ഷനെന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ്. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് നടന്ന് വരുന്നത് 5-6 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ചിലപ്പം ഒരു സർക്കുലർ ബസ്സിലുണ്ട്, വെല്ലുക്കുന്നം, ചെപ്പറ, പാറങ്കോട്, തേവൻ, ഒരു 1000-5000. അത് സ്ഥിരമായിട്ട് പോയിച്ച് നമ്മൾ ഒരു കണ്ടക്ടർ തന്നെ ആയ വണ്ടിക്കകത്ത്. അപ്പം ഇത് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുന്നത്. അപ്പം ഞങ്ങൾ മൂഴി പാലത്തിൽ ഇറങ്ങിയിട്ട് നടന്നൊരു 5 കിലോമീറ്റർ മലയാണ് കയറി വരുമ്പോഴായിരിക്കും അപ്പം ഇങ്ങനെ അഞ്ചുവള ജംഗ്ഷനിൽ ആരെയും സാധാരണമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും അന്ന് പ്രായമുള്ള സ്ത്രീകൾ, അന്ന് ഈ വണ്ടി വള്ളോ അതൊക്കെ വളരെ കുറവല്ലേ. അപ്പം നമ്മുടെ ചർച്ചിലെ പ്രായമുള്ള ആരെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് ഇഞ്ചവള ജംഗ്ഷൻ കഴിഞ്ഞ് മേളിലോട്ട് പോകണം, കൂട്ടാറുവള ജംഗ്ഷൻ എന്ന് പറഞ്ഞു, അപ്പോഴായിരിക്കും ആ സമയത്തായിരിക്കും നമ്മളവിടെ വരുന്നത്. നമ്മൾ 5 കിലോമീറ്റർ താം നടന്ന് വീണിച്ച് എങ്ങനെങ്കിലും വീട്ടിൽ അമ്മ ബോണ്ടായ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടെന്ന് പറഞ്ഞിരിക്കും. അപ്പോഴായിരിക്കും ഈ അമ്മജി സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി വരുന്നത്. കൊച്ചുമാരെ, ഈ അമ്മയുടെ സാധനം കൊണ്ട് നേരെ കൂട്ടാറുവള ജംഗ്ഷൻ വീട്ടിൽ കൊണ്ടുവരുന്നു. അടുത്തൊരു 4 കിലോമീറ്റർ നമ്മൾ ചിന്തിക്കണം. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആകർഷിക്കണിച്ചാ വരുന്നത്, അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം. പക്ഷെ പിന്നുണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ മനസ്സിലാക്കി. നമ്മൾ ക്ഷീണിച്ച് ആകെ തളർന്ന് എങ്ങനെങ്കിലും വന്ന് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോണ്ടായോ ചായ കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. ആ സമയത്ത് പപ്പ നമ്മൾ പറയാ, ഗോ അനദർ എക്സ്ട്രാ മൈൽ. പക്ഷെ എൻ്റെ ഈ അനുഗ്രഹങ്ങൾ ഞാൻ മുഴുവനും കണ്ടത് ഞാൻ ഇന്ത്യ വിട്ടപ്പോഴാണ്. ഞാൻ എൻ്റെ 3 വർഷം ഞാൻ നെതർലൻഡ്സിലായിരുന്നപ്പോൾ അസാധാരണമായ ദൈവിക പ്രവൃത്തിയായിരുന്നു കർത്താവ് എന്നെ കാണിച്ചത്. കാര്യം ഒരു ബന്ധു പോലും ഇല്ലാത്തതായ സമയം ഞാൻ ഒത്തിരിയും പാസ്റ്റർമാരുടെ ബാഗ് എടുത്തിട്ടുണ്ട്, ഒത്തിരിയും പാസ്റ്റർമാരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പിന്നെ കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിത് മനസ്സിലാക്കണം, കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു കാര്യം വേറൊരു കൂട്ടുസഹോദരന് വേണ്ടി ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക അതൊക്കെ വൃതാവായി. നമ്മൾ ചിലപ്പോൾ മറക്കുമായിരിക്കും, പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല. അപ്പം ഇന്നത്തെ സെറ്റപ്പിൽ നമ്മളത് ചെയ്യുമോ? നമ്മുടെ കാര്യങ്ങൾ പോലും ചെയ്യുമോ? നമുക്കെന്തില്ല. എന്നാൽ നമുക്കിഷ്ടമുള്ളൊരു ഫാമിലി ആകട്ടെ അവർ പറയട്ടെ, നിങ്ങൾ ചെയ്യും. നിങ്ങൾ എത്രയും നേരത്തെ അവിടെ ചെല്ലാമോ അത്രയും നേരത്തെ. എന്നാൽ ആ സഹോദരനോ സഹോദരിയോ നമുക്ക് എന്തെങ്കിലും വിപരീതമായി സംസാരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ താമസിച്ച് എന്ത് ചെയ്യാൻ ആദ്യം. അപ്പോൾ ഇവിടെ പറയുന്നത്, യാക്കോബ് പറയുന്നത്, രാജകീയ ന്യായപ്രമാണം നമ്മളെ അതല്ല പഠിപ്പിക്കുന്നത്. രാജകീയ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് വി ഷുഡ് ലവ് അവർ നെയ്ബർ. ഇതാ ഈ നമ്മൾ യഹൂദന്മാരെ പോലെ ആയി മാറുക. കർത്താവ് നമുക്ക് ടൈമാണ് നൽകിയത്, ടൈം ഏറ്റവും വലിയ ഗിഫ്റ്റ്. ടൈം ഈ ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവെ, ഇറ്റ് മൈറ്റ് ലുക്ക് വെരി ഹാർഡ്. കർത്താവിൻ്റെ കൂടെ ഉണ്ട ശിഷ്യന്മാരും സർക്കിൾസ് ഭയങ്കരമായിരുന്നു, 12 ഉണ്ടായിരുന്നു, 72 ഉണ്ടായിരുന്നു, അതിനപ്പുറം ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിൻ്റെ പഠിപ്പിക്കലുകളൊക്കെ കേൾക്കുമ്പോൾ ചില ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? This is very hard. കനമേറിയ, മലയാളത്തിൽ അതാ കനമേറിയ പഠിപ്പിക്കലുകളാണ്. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതീ വന്നു പോയില്ല, ഇനി തിരിച്ചു പോകാൻ പറ്റുമോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ടൈം ഇസ് എ ഗിഫ്റ്റ്. പക്ഷെ ടൈം പിന്നെ തിരിച്ചു വരത്തില്ല. നാളെ നമുക്ക് സമയം ഉണ്ടോയെന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണെങ്കിൽ, കർത്താവിൻ്റെ ഗ്ലോറി, ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആ ദൈവത്തിൻ്റെ നീതിയാണ്. അത് ദൈവത്തിൻ്റെ നീതിയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ് അല്ല. നമ്മൾ ജീവിക്കുന്നത് നമ്മളേതാണ്ട് കർത്താവിന് വേണ്ടി ചെയ്തോ? നോ, അതൊന്നുമല്ല. ദൈവത്തിൻ്റെ നീതി ഉള്ളത് കൊണ്ട്. എന്നാൽ യഹൂദ, നീ യഥാർത്ഥമായി നിനക്ക് തോറ നൽകിയത്, നിന്നെ സർക്കംസൈസ്ഡ് എന്നുള്ളതായ മാർക്കല്ല നിനക്കുണ്ടായത്, യഥാർത്ഥമായി നീ ദൈവത്തെ അറിയേണ്ടതായ രീതിയിൽ അറിയുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സമയങ്ങൾ വയസ്സായി നമുക്ക് ഉപയോഗിക്കാം. യേശുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ആ വിവരങ്ങൾ പറഞ്ഞേ, കർത്താവിൻ്റെ ആ സർക്കിൾ, ഗ്രേസിൻ്റെ സർക്കിൾ നമ്മുടെ ജീവിതത്തിൽ അത് പൊങ്ങരുത്. അത് പൊങ്ങിക്കഴിഞ്ഞാൽ, അത് പൊങ്ങിയ അത് ഇരിക്കുന്നത് തന്നെ നമ്മുടെ ഇതൊന്നുമല്ല. അത് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുക, വളരേണ്ടതായ രീതിയിൽ വളരുവാൻ വേണ്ടി. കാര്യം
ഇത് പൊങ്ങുമ്പോഴാണ് അവൻ പിന്നെ കയറി നമ്മളെ അറ്റാക്ക് ചെയ്തത്. നമുക്ക് കർത്താവോട് പറയാം, കർത്താവ് ഈ ഗ്രേസ് പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ തന്നെ യേശുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി. ഈ ഗ്രേസിനെ പറ്റി പിന്നെ താഴോട്ട് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഈ ഗ്രേസ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? നോ 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 നോ, അതൊന്നും അല്ല. അത് പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യാക്കോബ് പറയുന്ന ഉണക്ക് ഈ രാജകീയ ന്യായപ്രമാണം അനുസരിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.